ശബ്ദം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നവർ അനുഗ്രഹീതരാണെന്ന് പലരും പറയാറുണ്ട്. അത്തരത്തിലൊരു ഗായകൻ, സംഗീത സംവിധായകൻ, റാപ്പർ ജാസി ഗിഫ്റ്റാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം ജാസി ഗിഫ്റ്റ് SBS റേഡിയോ മലയാളത്തിലേക്ക്. ഈ അടുത്തിടെ താങ്കൾക്കുണ്ടായ വിഷമകരമായൊരു സംഭവം, അതാണ് എനിക്ക് താങ്കളോടൊന്ന് അല്പനേരം സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷേ താങ്കൾക്ക് ലഭിച്ച വലിയൊരു സപ്പോർട്ട് അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. പ്രത്യേകിച്ച് ഒത്തിരി ആളുകൾ താങ്കൾക്ക് വലിയ പിന്തുണയുമായി വന്നു. ഇത്ര വലിയ ഒരു സപ്പോർട്ടൊക്കെ ഉള്ള ആളാണെന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കരുതിയിരുന്നോ?
അല്ല, ഇത് യഥാർത്ഥത്തിൽ സപ്പോർട്ട് എന്ന് വെച്ചാല് ഈ പ്രധാനമായിട്ടും ഈ ഒരു ആർട്ടിസ്റ്റിന് സ്റ്റേജിൽ വരുന്ന സാഹചര്യങ്ങളെ മുൻനിർത്തിയുള്ളൊരു സപ്പോർട്ടാണല്ലോ നമുക്ക്. പിന്നെ നമുക്ക് സാധാരണ എല്ലാവർക്കും സ്റ്റേജിൽ എന്താണ് പറ്റാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അതിന്റെ ഒരു എന്താണ് പലരും ചിന്തിക്കാത്തൊരു വേഷൻ ആണ് ആക്ച്വലി എന്താണ് അവിടെ നടന്നതും. അതിന് ഉള്ളൊരു സപ്പോർട്ട് ഭയങ്കര സ്വാഗതാർഹമായിരുന്നു. അത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും ഈ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് നമ്മളെ മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ പെട്ടെന്ന്. അതിന്റെ ഒരു റിയാക്ടിവിറ്റി പവറായിട്ടാണ് അതിനകത്ത് വലിയ സപ്പോർട്ട് വന്നത്. തീർച്ചയായിട്ടും എന്താണ് ആ സമയത്ത് ഒരു ഭയങ്കര സംഭവം ആയിട്ട് എനിക്കത് സപ്പോർട്ടായിരുന്നു, സപ്പോർട്ടീവ് ആയിരുന്നു.
അതെ, നമ്മൾ മാനസികമായിട്ടൊന്ന് തകർന്നു പോകുന്ന അവസരത്തിലും പിന്നീട് നമുക്ക് വലിയൊരു പിന്തുണ. പ്രത്യേകിച്ച് ജി വേണുഗോപാലൊക്കെ പറഞ്ഞത് ജാസിക്ക് മുൻപും ശേഷവും മലയാള സിനിമാ സംഗീതം അങ്ങനെ ഒരു വിഷയത്തിന് വരെ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം ഒക്കെ പറഞ്ഞത് അല്ലേ?
വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താണ് റെസ്പോൺസ് എന്ന് എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നത് ഒരു സപ്പോർട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അത് സ്റ്റേജില് പെർഫോം ചെയ്യുന്ന കലാകാരന്മാരാണെങ്കിൽ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങള് അവരുടെ കരിയറിലൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതിന്റെ തരണം ചെയ്യാനായിട്ട് ആക്ച്വലി ഈ സപ്പോർട്ട് ഭയങ്കരമായിട്ട് സഹായിച്ചു എന്നുള്ളത് വാസ്തവമാണ്.
ഓക്കെ, ഞാൻ ആ വിഷയം നമുക്കങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് അറിയാൻ ആഗ്രഹമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേര് തന്നെയാണ് ജാസി ഗിഫ്റ്റ്. അങ്ങനെ ഒരു അതൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടോ?
അത് പപ്പയുടെ പേര് ഏതായാലും ഗിഫ്റ്റ് ഇസ്രായേൽ എന്നായിരുന്നു. അതൊരു എന്താണ് ബിബ്ലിക്കൽ റിലേറ്റഡ് നെയിമാണ്. അത് അപ്പൊ അത് കാരണമാണ് ഏതായാലും ഗിഫ്റ്റ് എന്നുള്ളത് എനിക്കും ആഡ് ആയത്. പക്ഷെ എന്റെ ആദ്യത്തെ ഒരു ആൽബം ദ ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ആൽബമായിരുന്നു ഞാൻ ആദ്യം മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ കുറെ ആൾക്കാർ ആ സമയത്ത് ഇതുകൊണ്ടാണോ ഗിഫ്റ്റ് എന്നുള്ള പേര് എന്നൊന്ന് ചോദിച്ചായിരുന്നു. ഈ പേരിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ സ്കൂള് മുതലേ അനുഭവിച്ചിട്ടുണ്ട്. അതായത് അറിയല്ലോ, അൺയൂഷ്വൽ ഒരു ടേമാണ് ഒരു പേരിനെ സംബന്ധിച്ചുള്ള ഗിഫ്റ്റ് എന്ന് ആദ്യം എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി ഈ ചോദ്യങ്ങള് സ്കൂൾ സമയത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്.
ഓക്കെ, ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്കിലും ഈ ലജ്ജാവതിയാണ് ജാസി ഗിഫ്റ്റ് എന്ന പാട്ടുകാരനെ മലയാളിക്ക് കൂടുതൽ ഒരു പ്രിയങ്കരനാക്കിയത് അല്ലേ?
ലജ്ജാവതിയായിരുന്നു ഓഡിയോ ഇറങ്ങിയത്. അതിന് മുമ്പ് ഒരു രണ്ട് പടം, അതിലൊന്ന് ജയരാജ് സാറിന്റെ തന്നെയാണ് ആദ്യത്തെ പടം വിവൽസ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പടമാണ് ടെക്നിക്കലി ഓഡിയോ ഓഡിയോ കാസറ്റ് ആയിട്ട് ഇറങ്ങുന്ന ആദ്യത്തെ.
ഈ പാട്ടിന്റെ ലോകത്തേക്കുള്ള ഒരു എൻട്രി, ഇല്ലെങ്കിൽ ആ ഒരു സമയത്തെ എൻട്രി ഭയങ്കര ഈസി ആയിരുന്നോ താങ്കളെ സംബന്ധിച്ചിടത്തോളം?
ആ സമയം സാധാരണ അറിയാലോ, സിനിമ ഇന്നത്തെ പോലെ അല്ല, ഇന്നത്തെ പോലെ അത്ര ഓപ്പണിംഗ് ഇല്ലാത്ത സമയമായിരുന്നു. പിന്നെ സോഷ്യലായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് കുറവായിരുന്നു. അന്ന് യഥാർത്ഥത്തില് സിനിമയിലേക്കുള്ള എൻട്രി വളരെ ടഫായിട്ടിരുന്ന ഒരു സമയമാണ്. അത് മാത്രമല്ല, ഒരു ഇൻഡിപെൻഡന്റ് ഒരു ഫുൾ ആൽബം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അന്നത്തെ ഡയറക്ടേഴ്സ് ആരും ഓപ്പണായിട്ട് തന്നിരുന്നില്ല. അങ്ങനത്തെ ഒരു സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ജയരാജ് സാർ തരുന്നതും. അതുകൊണ്ട് സിനിമയിലേക്ക് വരാനും നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്ഥലവും കിട്ടിയത് അത് കാരണം അത് ഇന്നത്തെ കാലത്തിലും അറിയാലോ, 20 വർഷം മുമ്പ് ഉള്ള ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് നമ്മുടെ ഇന്നത്തെ പോലെ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. ഇന്നിപ്പോഴും നമുക്ക് പ്രൈവറ്റായിട്ട് നമുക്ക് പാട്ടിറക്കാം, നമുക്ക് ഒത്തിരി ആൾക്കാരിൽ നമ്മുടെ ക്രിയേറ്റീവ് പവർ നമുക്ക് എത്തിക്കാൻ പറ്റും. അന്ന് പക്ഷേ വളരെ ലിമിറ്റഡ് ആയിരുന്നു. സിനിമ തന്നെയാണ് ഏറ്റവും ഏറ്റവും മുന്നിൽ നിന്നത്, സിനിമാ സംഗീതം തന്നെയാണ്. പക്ഷെ ഇന്ന് ഒരിക്കലും സിനിമ പാട്ട് ഏറ്റവും മുന്നിലാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം പാരലായിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു, ബാൻഡുകൾ ഒത്തിരി വന്നു, പാരലൽ മ്യൂസിക്കിന്റെ ഒരു ഒരു ഉദയം നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്ന് സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ഒരു ടഫ്സീനായിരുന്നു.
ഓക്കെ, ഈ ലജ്ജാവതി ഇല്ലെങ്കിൽ ആ ഒരു സമയത്തിറങ്ങിയ ആ ലജ്ജാവതിയോളം വലിയൊരു ഹിറ്റ് ഇല്ലെങ്കിൽ ആളുകളുടെ ഒരു അട്രാക്ഷൻ കിട്ടിയൊരു പാട്ട് പിന്നീട് ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് പറയാൻ പറ്റും അത് അമിത പ്രതീക്ഷ കൊണ്ടാണെന്നൊക്കെ പറയാം. പക്ഷേ ആ ഒരു അതൊരു ബെഞ്ച് മാർക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അത് താങ്കൾക്ക് എപ്പോഴെങ്കിലും ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോ എൻ്റെ പുതിയ പാട്ടുകൾക്ക്? അത് ആളുകൾ അത് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ജാസി ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ, അതൊരു ബാധ്യതയാണെന്ന് തോന്നിയിട്ടുണ്ടോ?
ഇത് ബാധ്യതയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കാറുണ്ട് പലരും. ഇപ്പൊ തന്നെ നിങ്ങൾ ക്രിസ്ത്യനിലും അതുണ്ടല്ലോ, ഇതൊരു ബാധ്യതയായിട്ട് കാണുക എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പലരും എന്നെ വലിച്ചഴക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ഈ ലജ്ജാവലി എന്നുള്ള സംഭവം മാത്രമാണ് ആക്ച്വലി എനിക്ക് ഈ പറയുന്നത് പോലെ എന്താണ് അന്നോ എന്നും ബെനിഫിറ്റ് കയറുന്ന പാട്ട് ലജ്ജാവലി തന്നെയാണ്. പിന്നെ ജനങ്ങൾക്ക് കേൾക്കാനും ഇഷ്ടമുള്ളത് ഇതാണ്. ഇതൊരു ബെഞ്ച് മാർക്ക് നമുക്ക് അറിയാലോ, നമ്മുടെ ആദ്യത്തെ വർക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ഐഡന്റിറ്റി ഏറ്റവും കൂടുതൽ അതിൽ തന്നെയാണ്. പക്ഷെ ഇത് വെച്ച് ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കാൻ വേണ്ടി പല രീതിയിലും പലരും എന്താണ് ഇപ്പൊ തന്നെ കോൺസേർട്ടുകൾക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം ലജ്ജാവതി തന്നെയാണ്. അപ്പൊ എനിക്കും പാടാൻ താല്പര്യം അത് തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഫ്ലോയിഡിന്റെയോ ഈഗിൾസിന്റെയോ ഒക്കെ പാട്ടെടുത്തു കഴിഞ്ഞാല് അവരുടെ ബെസ്റ്റ് 5 songs തന്നെയാണല്ലോ നമ്മൾ ഇപ്പോഴും കേൾക്കുന്നത്. പക്ഷെ ആർട്ടിസ്റ്റും ബാൻഡൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്നത് പോലെ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു ഒരു 10 പാട്ടുകളും ആയിരിക്കാം ചിലപ്പോ ഒരു മൈൽസ്റ്റോൺ ആയിട്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കാൻ പറ്റുന്നത്. അതില് ഒരിക്കലും ലജ്ജാവതിയുടെ പേര് മാറ്റി നിർത്താൻ പറ്റില്ല. അതൊരു ബ്ലോക്കായിട്ട് നമുക്ക് ഒരിക്കലും സംഭവിക്കുന്നില്ല. പിന്നെ ഇതിൽ 2-3 versions ഉള്ളതെന്ന് വെച്ചാല് എനിക്ക് തോന്നിയത് ഇത് ഇറങ്ങിയ ഒരു സമയമുണ്ട്. ഒരു 20 വർഷം മുമ്പുള്ളൊരു സീൻ എന്ന് വെച്ചാല് അന്നത്തെ മ്യൂസിക് സീൻ ആണെങ്കിലും സിനിമയുടെ കാര്യങ്ങളാണെങ്കിലും ഇന്നത്തെ പോലെ അല്ലല്ലോ. ആ സമയത്ത് ആ പാട്ട് ഇറങ്ങിയത് കാരണം ഉള്ള ഒരു ഇമ്പാക്ട് ഭയങ്കരമാണ്. പലരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്ത് വന്നിട്ടും അത്, പക്ഷെ അതിൽ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ ഒരു എന്താണ് വേറൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയതായിട്ടാണ് എനിക്ക് വിലയിരുത്താൻ പറ്റിയത്.
താങ്കളിപ്പോ ഇതിന്റെ മറുപടിയിൽ തുടക്കത്തിൽ പറഞ്ഞു അങ്ങനെ പലരും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടുന്നതായിട്ട് താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആ സമയത്തൊക്കെ ഒത്തിരി
വിമർശനം ഞാൻ ആ ബ്ലോക്ക് അല്ല ഉദ്ദേശിച്ചത്, ക്വസ്റ്റ്യൻസ് വഴിയുള്ള ഈ ലജ്ജാവതിയിലോട്ട് വേറെ പാട്ടില്ലല്ലോ എന്നുള്ള
ബ്ലോക്കാണ്.
അങ്ങനെ ഒരു ബ്ലോക്കും ഇല്ല. അത് വളരെ എന്റെ ഭാഗത്ത് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരിക്കലും പറയില്ല. അത് ആൻസർ നിങ്ങൾ കേട്ടതിന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. ഒരു ബ്ലോക്കും ഞാൻ വേറെ കാര്യം പറയാം. ഒരു ബ്ലോക്ക് ഒരു ആർട്ടിസ്റ്റിനും അങ്ങനെ എന്താണ് നമ്മള് നമ്മുടെ രീതിയിൽ നമ്മുടെ കഴിവില് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മുടെ അവസരങ്ങൾ കഴിവെന്ന് പറയാൻ പറ്റില്ല. കഴിവുള്ളവർ ഒത്തിരി പേരുണ്ട്. അവസരങ്ങൾ നമ്മൾ മനസ്സിലെപ്പോഴും നമുക്ക് കിട്ടാനുള്ളത് നമ്മുടെ കയ്യിൽ തന്നെ വരും എന്നുള്ള ഒരു മനസ്സിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോഴും അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് എപ്പോഴെങ്കിലും കിട്ടും. ചിലപ്പോഴും ഇമ്മീഡിയറ്റ് ആയിരിക്കില്ല കിട്ടുന്നത്, ഇച്ചിരി ലേറ്റ് ആയിട്ടായിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഒരു ആർട്ടിസ്റ്റുകളെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമൊന്നും സാധാരണ ഒരു സംഭവത്തിലൊന്നും ഇപ്പോഴും ആർക്കും കഴിയാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം.
ഓക്കെ ഓക്കെ. താങ്കൾ ഇപ്പോൾ കൂടുതൽ സജീവം മലയാളത്തിലാണോ അതോ കന്നഡ, തമിഴ്, തെലുങ്ക് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ അല്ലെ? അതിന് പ്രത്യേക കാരണങ്ങളെല്ലാം ഉണ്ടോ?
ഞാൻ കന്നഡയിലെ 50 പടങ്ങളോളം മ്യൂസിക് ചെയ്തു. കന്നഡയിലാണ് ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പൊ റിലീസ് ചെയ്യാൻ പോകുന്നത് ജോഗരി എന്നുള്ള മൂവിയാണ്. അത് മലയാളം യഥാർത്ഥത്തിൽ ഇപ്പൊ ഇപ്പൊ ഈ ഷോസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പാടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തെലുങ്കാണ്.
ഓക്കെ. ഈ റാപ്പിന്റെ ഒക്കെ ലോകത്ത് സജീവമാണോ? അങ്ങനെ റാപ്പ് മ്യൂസിക്കില് കൂടുതൽ ഫോക്കസ്?
ഇതിലാണ്, അങ്ങനെ നമുക്ക് ഒരു ഫോക്കസും ഇല്ല. കാര്യം എന്റെ ആദ്യത്തെ പാട്ട് സിനിമയില് ആദ്യമായിട്ട് വെളിയിൽ കേൾക്കുന്ന പാട്ട് സഫലം എന്നുള്ള പടത്തിലൊരു പാട്ടാണ്. ജയരാജന്റെ അസോസിയേറ്റ് സഫലത്തിന് വളരെ മെലോഡിയസ് ആയിട്ടുള്ളത് ഒരു സോങ് വളരെ മെലോഡിയസ് ഒരു സെമി പാട്ടറ്റിക് ഒരു സോങ് തൂവെള്ളം എന്നാണ് ആ സോങ് അതാണ് ആദ്യത്തെ പാട്ട് അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഈ ഹോറിബിളും അങ്ങനെ ഉള്ളത് ഈ അമിതമായിട്ട് റാപ്പ് എന്നുള്ള സീനിലോട്ട് മാത്രം എനിക്ക് ഒരിക്കലും താല്പര്യമില്ല ആ ഒരു സിംഗിൾ ഒരു ജോണറിൽ എനിക്ക് നിൽക്കണമെന്ന് ഒരു താല്പര്യമില്ല അതുപോലെ ഹിപ്പ് ഹോപ്പ് എക്സ്പെരിമെന്റൽ എന്നുള്ളതൊന്നും എനിക്ക് ഒരിക്കലും എന്റെ ഇഷ്ടം ബേസ് ചെയ്ത് മാത്രമല്ല സിനിമ കിട്ടിക്കൊണ്ടിരുന്നത് തിരിച്ച് നേരെ മറിച്ച് ഞാൻ കന്നഡയിലെ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഹിപ്പ് ഹോപ്പോ റാപ്പോ ഒന്നുമല്ല ഞാൻ അവിടെ സാധാ മെലഡികളിലാണ് എന്റെ പാട്ടുകളെല്ലാം ഫേമസ് ആയിരിക്കുന്നത് അതില് ശ്രേയ ഘോഷാല് 18 പാട്ടുകൾ പാടിയിട്ടുണ്ട് സോനു നിഗം 6 പാട്ടുകളോളം പാടിയിട്ടുണ്ട് ഇതിൽ പാടിയ മെജോറിറ്റി നല്ല നമ്പർ ഓഫ് സോങ്സ് അവിടെ കിട്ടാൻ എല്ലാം മെലഡിയാണ് അപ്പൊ സിനിമ എങ്ങനെ നമ്മളെ സമീപിക്കുന്നു അതനുസരിച്ച് കമ്പോസ് ഞാൻ തയ്യാറാണ് അത് അന്നും ഇന്നും എപ്പോഴും ഇപ്പൊ എനിക്ക് 20 കരിയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോ അന്നും ഇന്നും എന്തെങ്കിലും ഒരു സിനിമ എപ്പോഴും കയ്യിൽ പെൻഡിങ് ആയിട്ട് കാണും എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണും
ഈ താങ്കളുടെ സംഗീതത്തിൽ താങ്കൾ തന്നെ പാടുന്നതാണ് താങ്കൾ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത്
ഇതിൽ എപ്പോഴും ഈ ലാംഗ്വേജുകളിൽ പല ഡിഫറൻസ് ഉണ്ട് പ്രധാനമായിട്ടും കന്നഡയിൽ എന്റെ കമ്പോസിങ്ങുകളിൽ കൂടുതലൊന്നും എനിക്ക് പാടണമെന്നുള്ള ആഗ്രഹവും ഞാൻ അവിടെ പറയുന്നത് അവിടെ ഇപ്പൊ ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്നത് പോലെ പിന്നെ ഒരു സിംഗറിനെ തീരുമാനിക്കുമ്പോൾ അറിയാതെ ഇപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ പറയുക അപ്ലൈ ചെയ്യുക അത് മാത്രമല്ല സിനിമ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനമാണ് അറ്റ് പ്രസന്റ് നമുക്ക് എന്താണ് ആ ഓഡിയോയ്ക്ക് ആവശ്യം അല്ലെങ്കിൽ ഒരു റീജിയണിൽ എന്താണ് ആ ഓഡിയോ കമ്പനിക്ക് ആവശ്യം എന്ന് പറയാൻ ഓഡിയോ കമ്പനി സജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ പറയും സാരി എല്ലാ പാട്ടും ഇപ്പൊ നമ്മൾ ബേസിക് ട്രാക്ക് പാടുന്നത് കമ്പോസിങ്ങിലെല്ലാം നമ്മുടെ സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത് ഇത് കേട്ടിട്ട് നമുക്ക് തന്നെ തോന്നും ഈ പാട്ട് ആരൊക്കെ പാടിയത് തീർച്ചയായിട്ടും വലിയ സിംഗേഴ്സ് വളരെ ആവശ്യമാണ് നമുക്ക് വലിയ മെസ്സേജ് അതിന്റെ സാര എടുത്തു കഴിഞ്ഞാൽ അറിയാം ഒരു പാട്ട് അതിനെ നമ്മൾ ചെയ്യുന്നത് 50% ആണെങ്കിൽ അതിനൊരു 100 അല്ലെങ്കിൽ 150 ലെവലിലേക്ക് എത്തിക്കുന്നത് സിംഗേഴ്സ് തന്നെയാണ് അപ്പൊ ഒരു പാട്ടിന് പാട്ട് എത്രമാത്രം പോപ്പുലർ ആകുന്നു അതിന് തീർച്ചയായിട്ടും വലിയ സിംഗേഴ്സ് വളരെ ഒരു ആവശ്യമാണ് അപ്പൊ ഇത് എങ്ങനെയാണ് നിൽക്കുന്നത് ഇത് അവർക്ക് എത്രയാണ് അവരുടെ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഓഡിയോ കമ്പനിക്ക് അവരെ വേണമോ ഇല്ലെങ്കിൽ അവരുടെ പ്രസന്റ് ഒരു മാർക്കറ്റ് എന്താണ് ഇപ്പൊ കന്നഡയിൽ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴത്തെ പോപ്പുലർ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ പുതിയ ഒത്തിരി സിംഗേഴ്സ് ഉണ്ട് സംഗീത് അനിരുദ്ധ് അപ്പൊ ഓഡിയോ കമ്പനി ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലാതെ ഇപ്പോഴും ഇവരെ ഏറ്റവും ആവശ്യം എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാറ് അപ്പം ഇതുപോലെ ആർട്ടിസ്റ്റിനെ ഹയർ ചെയ്യുക ഇതെല്ലാം ഓഡിയോ കമ്പനി വഴി പോകും പിന്നെ നമ്മുടെ ഒരു ഇഷ്ടം കൂടെ എന്തായാലും പാട്ട് മുകളിലേക്ക് പോകണം എങ്കിൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പാടി പറ്റൂ എന്നുള്ളതാണ്
ഏതായാലും വളരെയധികം നന്ദി ജാസി ഗിഫ്റ്റ് താങ്കളുടെ സമയത്തിന് അനുഭവങ്ങൾക്ക് പ്രചോദനമാകുന്ന വാക്കുകൾക്ക് എല്ലാവിധ ആശംസകളും മിസ് മലയാളത്തിന്റെ
ഇന്നൊരു സുഖമെഴുമാനൊരു